SBS Radio.
ഇതൊരു കഥയാണ്. കടലിന്റെ അടിയിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കരയിൽ കൊണ്ടുവന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു മുക്കുവന്റെ കഥ. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് കഥയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം പറയട്ടെ. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമൊക്കെ G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത വിവരം ശ്രോതാക്കൾ അറിഞ്ഞു കാണുമല്ലോ. അവിടെയും പരിസ്ഥിതി സംരക്ഷണമായിരുന്നു പ്രധാന ചർച്ചാവിഷയങ്ങളിൽ ഒന്ന്. കടലിലെ മാലിന്യങ്ങൾ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് വലിയ വലിയ രാജ്യങ്ങൾ ചർച്ച ചെയ്ത് തലപുകയ്ക്കുന്ന ഇതേ കാര്യമാണ് നമ്മുടെ കഥാപാത്രമായ പ്രിയേഷ് സ്വന്തം രീതിയിൽ ചെയ്യുന്നത്. ഇനി കഥയിലേക്ക് വരാം. ഇത് കോഴിക്കോട് വടകരയിലുള്ള പ്രിയേഷ് എന്ന മത്സ്യത്തൊഴിലാളിയുടെ ജീവിതമാണ്. വയസ്സ് വെറും 30 മാത്രം. വിദ്യാഭ്യാസം 10-ാം ക്ലാസ് പോലുമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല ചിന്തകൾക്ക് വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ലല്ലോ, അല്ലേ? പ്രിയേഷ് എല്ലാ ദിവസവും കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ കടലിന്റെ അടിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലയിൽ ശേഖരിക്കും. എന്നിട്ടവ കരയിൽ കൊണ്ടുവന്ന് തരം തിരിച്ച് വൃത്തിയാക്കി പഞ്ചായത്തിലെ റീസൈക്ലിംഗ് യൂണിറ്റിന് കൈമാറും. ഇതാണ് കഥയുടെ ഏകദേശ രൂപം. ബാക്കി കാര്യങ്ങൾ പ്രിയേഷ് തന്നെ നമ്മളോട് പറയും.
മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ മീനേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആണ് കൂടുതലായിട്ട് കിട്ടാറ്. ആ സമയത്ത് തന്നെ ഞാൻ 10-ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് പോകാറുണ്ട്. അപ്പം അത് ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് ബയോളജി ടീച്ചർ നമ്മോട് പറഞ്ഞ് പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കാം, വരും കാലങ്ങളിൽ പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ ചെയ്യണം എന്നുള്ളത് വീട്ടിൽ പോയിട്ട് എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാന് ചിന്തിച്ചപ്പോ ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഞാൻ എഴുതി. അപ്പൊ ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് എഴുതിയതിനു ശേഷം ഞാൻ കടലിൽ പോയി ഈ പ്ലാസ്റ്റിക് മീനുമായിട്ട് വലയിൽ കിട്ടി ആ പ്ലാസ്റ്റിക് മീനുമായിട്ടുള്ള ഫോട്ടോ എടുത്ത്, പിന്നെ ഈ പ്ലാസ്റ്റിക് വേറെ മീൻ വേറെ തരം തിരിച്ച് ആ ഫോട്ടോ എടുത്ത്, എന്നിട്ട് ഞാൻ എൻ്റെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി. അവിടുന്ന് സെക്രട്ടറി സാറെ കണ്ട് സെക്രട്ടറി സാറോട് പറഞ്ഞ് ഇങ്ങനെ കടലിൽ ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് കുപ്പികളും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കടലിൽ നമ്മൾ ശുചീകരിക്കണമെന്ന് സെക്രട്ടറി സാറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ പരിപാടി തുടങ്ങണമെന്നാണ്. 4 ദിവസമായിട്ട് അത് നീക്കി വെച്ചിട്ട് 4 ദിവസവും ഒരു 4-5 മണിക്കൂറായിട്ട് ആ പ്ലാസ്റ്റിക് എടുക്കുകയും ഞാൻ കടലിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കുകയും മറ്റുള്ളവർ കരയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കുകയും അങ്ങനെ 4 ദിവസമായിട്ട് ആ പരിപാടി ചെയ്തു. അത് കൂടാതെ ഞാൻ 2.5 മാസത്തോളം ഞാൻ ഈ പ്ലാസ്റ്റിക് ഓരോ ദിവസം 2 മണിക്കൂർ വെച്ചിട്ട് പ്ലാസ്റ്റിക് എടുക്കാറുണ്ട് കടലിൽ.
പ്രിയേഷ് എങ്ങനെയാണ് കടലിന്റെ അടിയിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്?
പ്ലാസ്റ്റിക്കിനായിട്ട് പോയി കഴിഞ്ഞാൽ എന്റെ കുടുംബം എനിക്ക് പോറ്റാൻ പറ്റൂല. എന്നുവെച്ചാൽ പ്ലാസ്റ്റിക് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു മീനോ അത് ആ പ്ലാസ്റ്റിക് ഉള്ള സ്ഥലത്ത് മീനിന് വളരെ ലഭ്യത കുറവാണ്. മീൻ മത്സ്യം കിട്ടൂല. ഈ പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഇന്ധനം കത്തു, മണ്ണെണ്ണ. അപ്പൊ ആ ചെലവെല്ലാം ഞാൻ തന്നെ നോക്കേണ്ടിയും വരും. അപ്പൊ അങ്ങനെ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ പണി കഴിഞ്ഞ് വന്ന് 2 മണിക്കൂറിലും മാറ്റിവെച്ച് അതിനായിട്ട് ഈ പ്ലാസ്റ്റിക് എടുക്കണം. വലയിട്ടിട്ട് 1 മണിക്കൂറോളം വലിക്കണം. ചില സമയത്ത് 1.5 മണിക്കൂർ വലിച്ചിട്ട് നോക്കൂ. പൊന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പിന്നെ അവിടെ വല വലിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ അവിടുന്ന് ആ സ്ഥലം മനസ്സിലാക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് വലിക്കും. പിന്നെ ആ പ്ലാസ്റ്റിക് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഞാൻ വല വലിക്കൂല. പ്ലാസ്റ്റിക് ഉള്ള സ്ഥലത്ത് മാത്രം ഇങ്ങനെ വല വലിച്ച് പ്ലാസ്റ്റിക് ശേഖരിക്കും.
ഒരു ദിവസം എത്രത്തോളം പ്ലാസ്റ്റിക്കുകൾ പ്രിയേഷ് ശേഖരിക്കും?
ഒരു ദിവസം ഞാൻ തൂക്കിയിട്ടൊന്നുമില്ല. എന്നാലും ഒരു കുറച്ച് നമുക്ക് ഒരു 2 ആള് പിടിക്കണ, ഒരു ദിവസമല്ല, ഒരു മണിക്കൂർ അടിച്ചു കഴിഞ്ഞാൽ 2 ആൾക്ക് പിടിക്കാൻ പറ്റണ രീതി അത്രയും പ്ലാസ്റ്റിക് വെയിറ്റ് ഉണ്ടാവും. അത്രയും പ്ലാസ്റ്റിക് ഉണ്ടാവും.
ഏതായാലും പ്രിയേഷ് ഒരാൾ ചെയ്താൽ ഈ കടൽ വൃത്തിയാകില്ല. പിന്നെ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്?
ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞിട്ട് മറ്റുള്ളവർ ഈ പ്രവൃത്തി ചെയ്യണം എന്നാണ് എനിക്ക് എൻ്റെ താല്പര്യം. ഞാനൊരാൾ ചെയ്തു കഴിഞ്ഞാൽ എന്നെ പോലെ വേറെ സ്ഥലത്തും ഒരുപാട് ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ആൾക്കാരെ എല്ലാം കൂടിയിട്ടൊരു ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങള് ഓരോരോ കടലിലെ എല്ലാ ഭാഗങ്ങളിലും ക്ലീൻ ചെയ്യാനാണ് പരിപാടി.
എന്തുകൊണ്ടാണ് പ്രിയേഷെ കടലിൽ ഇത്രയും പ്ലാസ്റ്റിക്കുകൾ വരുന്നത്?
പ്ലാസ്റ്റിക് ഇപ്പൊ മത്സ്യ കടൽ തീരത്തുള്ള ആൾക്കാര് ഇപ്പം പ്ലാസ്റ്റിക് വളരെ ഒഴിവാക്കല് കുറവാണ്. ഇപ്പോ ഞങ്ങളിവിടെ പഞ്ചായത്ത് തന്നെ അരിയത്തുള്ള അപ്പുറമുള്ള പഞ്ചായത്തിലെല്ലാം കടലോര മേഖലയിലുള്ള വീട്ടിലും എല്ലാ എല്ലാ സ്ഥലത്തുനിന്നും പ്ലാസ്റ്റിക് ഹരിത സേന ആൾക്കാർ വന്നിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അവർ അവരവരെ അതായിട്ട് ശേഖരിച്ചട വെക്കും. എന്നിട്ട് അവർ ഓരോ വാർഡിലും മുമ്മൂന്ന് ദിവസമാക്കിയിട്ട് അവർ ശേഖരിച്ചുകൊണ്ടുപോകും. മുമ്പ് കടലോര മേഖലയിലുള്ള ആൾക്കാരെല്ലാം പ്ലാസ്റ്റിക് വലിച്ചെറിയാറുണ്ട്. ഇപ്പം ആരും അങ്ങനെ വലിച്ചെറിയില്ല. എല്ലാ വീട്ടിലും ബോധവൽക്കരണം കൊടുത്തതിന് ശേഷം ആരും വലിച്ചെറിയാറില്ല. പിന്നെ ഈ പുഴകളിലും കായലും എന്നിവിടെയുള്ള സ്ഥലത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്കും അവസാനം വന്നു ചേരലി ഈ കടലിലാണ്. ഇപ്പം ഒരുപാട് പ്ലാസ്റ്റിക് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ഇപ്പോഴും വന്നു ചേരുന്നുണ്ട് കടലിലേക്ക്. അപ്പൊ ഈ തോട്ടിലുള്ളതും പുഴയിലുള്ള എല്ലാ മാലിന്യവും വന്ന് കടലിലേക്ക് എത്തിച്ചേരും ഈ മഴക്കാല സമയത്ത്.
പ്രിയേഷു പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? അതുതന്നെ, നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം പല വഴി കടലിലെത്തിച്ചേരുന്നതെന്ന്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ മലയാളം ദേശീയ പ്രക്ഷേപണമായ SBS മലയാളത്തിൽ കടലിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന കോഴിക്കോട് വടകര സ്വദേശി പ്രിയേഷിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയേഷെ, കടലിൽ നിന്നും പ്ലാസ്റ്റിക് ഒക്കെ വരുന്ന സമയം കൊണ്ട് കുറച്ചുകൂടി മീൻ പിടിച്ച് കുടുംബം നോക്കുന്നതല്ലേ നല്ലത്?
അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചില്ലേ. അങ്ങനെ ഞാൻ ഈ നാലഞ്ച് ദിവസം പണിക്ക് പോവാണ്ട് വരെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി കടലിൽ ഇറങ്ങി. അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചിനി, കുടുംബം ഇങ്ങനെ കഴിയൂ, ഇങ്ങനെ പ്ലാസ്റ്റിക്കിനെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും, എനിക്കത് കിട്ടോ? എന്നുവെച്ചാൽ ഞാൻ അതേ മത്സ്യപ്പെട്ടു തന്നെ ഒരു എൻജിൻ ലോണായിട്ട് വാങ്ങിയിരുന്നു. ആ ലോൺ എനിക്ക് അടക്കാൻ വേണ്ടി ഇതൊരുക്കും. ഇപ്പം അത് ലോണ് അടക്കാണ്ട ഇപ്പൊ ഉള്ളത്. ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ലോൺ അടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അവിടുന്ന് വരെ വിളിച്ചിട്ട് ചോദിച്ചിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലോൺ അടക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ ചോദിച്ചിന്.
ഈ പ്ലാസ്റ്റിക് ഒക്കെ കടലിന്റെ അടിയിൽ നിന്നും വാരിയെടുക്കുന്നത് ഒരു റിസ്ക് അല്ലേ?
ഈ മീനിനെ പിടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത്ര വലിയ കഷ്ടപ്പാടില്ല, അത്ര വലിയ റിസ്ക് ഇല്ല. അതിനേക്കാൾ റിസ്ക് ആണ് ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ. എന്നുവെച്ചാൽ ഇത് വേർതിരിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇന്ന് ചാടുന്ന പ്ലാസ്റ്റിക് അല്ലേ നമുക്ക് ഇന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ചാടുന്ന പ്ലാസ്റ്റിക് അല്ല, ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം മുന്നേ ചാടിയ പ്ലാസ്റ്റിക്കാണ് അധികവും കിട്ടൽ. എന്ന് വെച്ചാൽ അഴകിയതും ചെളി പിടിച്ചതും പല രീതിയിലുള്ള പ്ലാസ്റ്റിക് അതെല്ലാം കഴുകി നല്ല ക്ലീൻ ചെയ്തെടുക്കണം, അതാണ് ഒന്നാമത് ബുദ്ധിമുട്ട്. ഈ പ്ലാസ്റ്റിക്കുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഈ കല്ലുണ്ടാവും, അടിയിൽ ആ കല്ലെല്ലാം തട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ വേറെ പല സാധനം പ്ലാസ്റ്റിക് വലിക്കുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ വലെല്ലാം കുറച്ച് കീറുകയും അങ്ങനെല്ലാം ഉണ്ടാവും.
ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് നമ്മളിൽ പലർക്കും തോന്നുന്നുണ്ടാകും അല്ലേ? അവർ ഇനി പ്രിയേഷ് പറയുന്നത് കൂടി കേൾക്കുക.
ഞാനങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരു ചെവി കൂടി കേട്ട് മറുചെവി കൂടി ഞാനങ്ങ് ഒഴിവാക്കും. എന്നു വെച്ചാൽ ഇവിടെ കുറെ ആൾക്കാര് നമുക്ക് നല്ലത് പറഞ്ഞുതരാനുള്ള ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. ഇനിയും വീണ്ടും തുടർന്ന് പ്രവർത്തിക്കണോ, അതിനുള്ള എല്ലാ സപ്പോർട്ട് ചെയ്യുന്നല്ലോ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് വിമർശിക്കുന്ന ആൾക്കാര് അവർ പറയുന്നത് ഒരു ചെവി കൂട്ടി മറു ചെവി കൂടി ഒഴിവാക്കി വിടും. അവരോട് എതിർക്കാൻ വേണ്ടി ഒരിക്കലും നിൽക്കൂല. എതിർക്കാന്നുണ്ടെങ്കിൽ അതിനെ നേരം ഉണ്ടാവും.
ആരൊക്കെ പരിഹസിച്ചാലും കടലിൽ നിന്നും പരമാവധി പ്ലാസ്റ്റിക്കുകൾ വാരി കളയുവാൻ തന്നെയാണ് പ്രിയേഷിന്റെ തീരുമാനം. അതിന്റെ കാരണം ഇതാണ്.
അത് ഇതിന് മുന്നേ ഞാൻ പഞ്ചായത്തിലൊരു മീറ്റിങ്ങിന് പോയപ്പോ വടകര ഫുഡ് ഇൻസ്പെക്ടർ ജിതിൻ രാജ് സാറ് അവിടെ നിന്ന് പറഞ്ഞു വെച്ചാല് ഈ 2025 അല്ലോ 50 എന്ന് അറിയില്ല, ഏതോ ഒരു 2025 എന്നല്ല, ആ വർഷങ്ങൾ ആവുമ്പോഴേക്കും മത്സ്യത്തെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആണ് കടലിൽ ഉണ്ടാവുക എന്ന് അവര് പറഞ്ഞു ആ ഒരു മീറ്റിങ്ങിൽ. അപ്പോ അതെങ്ങനെങ്കിലും മാറ്റി തിരുത്തി കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത. എന്നുവെച്ചാൽ ഈ കടല് കൊണ്ടല്ലേ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് തിങ്ങിക്കിടന്നുകഴിഞ്ഞാൽ ഈ കടലൊരു കുപ്പത്തോട്ടി ആയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്ക് തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് മനസ്സിലാക്കിയത്തോളം പ്ലാസ്റ്റിക് കൂടുതൽ ഉണ്ടാവുമ്പോൾ പ്ലാസ്റ്റിക് ഉള്ള സ്ഥലത്ത് മീനിനെ ആ ഒരു മീൻ നിൽക്കുന്നില്ല അവിടെ. പ്ലാസ്റ്റിക് ഉള്ള സ്ഥലത്ത് മീനിനെ കാണാറേ ഇല്ല. മീനിനെ കാണുന്നിടത്ത് പ്ലാസ്റ്റിക് ഉണ്ടാവില്ല. അപ്പം പ്ലാസ്റ്റിക് ഉള്ള സ്ഥലത്ത് മീൻ അങ്ങനെ നിൽക്കല് കുറവാണ്. മീനെ ഈ കുഞ്ഞു ഈ മുട്ടയിടലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കലും ഈ പ്ലാസ്റ്റിക്കുകളുടെ അടുത്ത് അതിന് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം.
പ്രിയ ശ്രോതാക്കളെ, ഇത് കേൾക്കുന്ന നമ്മളിൽ ആരും നാളെ വലയുമെടുത്ത് കടലിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ പോകില്ല. പക്ഷേ നമ്മളൊന്ന് മനസ്സുവെച്ചാൽ കടലിലെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് വലിയ തോതിൽ കുറയ്ക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. SBS.com.au